ഹസ്രത് മുസ്ലിം മൗദ് റളിയല്ലാഹുവിന്റെ ഒരു പദ്യശകലമാണ്. വോ തുംകോ ഹുസൈൻ ബനാത്തെ ഹേ ഓർ ആപ് യസീദി ബൻതെ ഹേ. അവർ നിങ്ങളെ ഹുസൈൻ ആക്കിക്കൊണ്ട് സ്വയം യസീദുകളായിത്തീരുന്നു. ഇത് ഹസ്രത് മുസ്ലിം മൗദ് റളിയല്ലാഹുവിന്റെ ഒരു വലിയ നസമിൽ നിന്നുള്ള പദ്യശകലമാണ്. ഇതിൽ ജമാഅത്തിന് ക്ഷമയും സഹനവും സ്ഥിരചിത്തതയും കൈക്കൊള്ളാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇത് അവിടുന്ന് 935 എഴുതിയതാണ്. ജമാഅത്തിന്റെ മേൽ കഠിനതയുടെ ഘട്ടത്തിൽ. എന്നാൽ ഈ സമയത്ത് ഞാൻ ഈ വലിയ നസമിലെ വിഷയമല്ല പ്രതിപാദിക്കുന്നത്, ഈ പദ്യശകലത്തെ മാത്രം ആസ്പദമാക്കിയാണ് സംസാരിക്കുന്നത്. ഇതിൽ ഇസ്ലാമിക ചരിത്രത്തിലെ അതീവ വേദനാജനകമായ സംഭവഗതിയാണ് വിവരിക്കുന്നത്. എന്നാൽ ഈ വേദനാജനകമായ സംഭവത്തിന്റെ ആഴം മനസ്സിലാക്കുന്നത് ഇത്തരത്തിൽ മർദ്ദനത്തിന്റെ ചക്കിൽ ആട്ടപ്പെടുന്നവർക്കാണ്. ഈ സംഭവത്തിൽ സഹാനുഭൂതിയും വേദനയും പ്രയാസവുമെല്ലാം എല്ലാ മുസ്ലിങ്ങളും പ്രകടിപ്പിക്കാറുണ്ട്. ഷിയാക്കളും എല്ലാ വർഷവും ഇതിന്റെ പ്രകടനവും തങ്ങളുടെ രീതിയിൽ ചെയ്യുന്നതിന് പരിശ്രമിക്കാറുണ്ട്. അതിലവർ ഞങ്ങളുടെ അഭിപ്രായത്തിൽ അതിന്റെ മൂർധന്യാവസ്ഥയെ തന്നെ പ്രാപിക്കാറുമുണ്ട്. ചുരുക്കത്തിൽ ഇതിവരുടെ സ്വന്തമായൊരു ദുഃഖാചരണമാണ്. ഞാൻ പറഞ്ഞതുപോലെ ഇതിന്റെ വസ്തുത ശരിക്കും ഗ്രഹിക്കുവാൻ കഴിയുന്നത് ഇത്തരം പീഡനത്തിൽ കൂടി കടന്നുപോകുന്നവർക്കാണ്. ഇന്ന് യഥാർത്ഥത്തിൽ അഹമ്മദികളെക്കാൾ കൂടുതൽ ആർക്കാണ് കർബല സംഭവത്തിന്റെ നിജസ്ഥിതി ഗ്രഹിക്കുവാൻ കഴിയുക? അതിനാലാണ് ഹസ്രത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, തുംകോ ഹുസൈൻ ബനാത്തെ ഹേ ഔർ ആപ് യസീദി ബൻതെ ഹേ. ഈ രണ്ട് വിഭാഗവും ആരായിരുന്നു? ഇവർ ഇരുകൂട്ടരും കലിമ ലാ ഇലാഹില്ലല്ലാ മുഹമ്മദ് റസൂലുള്ള ഉച്ചരിക്കുന്നവരായിരുന്നു, അല്ലെങ്കിൽ ഉച്ചരിക്കുന്നു എന്ന് അവകാശപ്പെടുന്നവരായിരുന്നു. എന്നാൽ ഒരു കൂട്ടർ കലിമയുടെ യാഥാർത്ഥ്യം ഗ്രഹിച്ചുകൊണ്ട് മർദ്ദിതരായി, മറുവിഭാഗം കലിമയെ ആദരിക്കാതെ മർദ്ദകരായി. ഹസ്രത്ത് ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും അവിടുത്തെ കുടുംബാംഗങ്ങളെയും കുറച്ച് സ്നേഹിതന്മാരെയും വേദനാജനകമായ രീതിയിൽ ഷഹീദാക്കിയ കർബല സംഭവം യഥാർത്ഥത്തിൽ ഹസ്രത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഷഹാദത്ത് സംഭവത്തിന്റെ തന്നെ ഒരു തുടർച്ചയാകുന്നു. തഖ്വയിൽ കുറവ് സംഭവിക്കുമ്പോൾ സ്വാർത്ഥ താൽപര്യങ്ങൾ സാമൂഹിക താൽപര്യങ്ങളെ അതിജയിക്കുമ്പോൾ ദീനിനേക്കാൾ ദുനിയാവിന് പ്രാമുഖ്യമേറുമ്പോൾ ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നു. പിന്നെ മർദ്ദനവും ദ്രോഹവും അതിന്റെ പാരമ്യതയിലെത്തുന്നു. ദൈവനാമത്തിൽ തന്നെ ദൈവദാസരുടെ രക്തം ചിന്തപ്പെടുന്നു. കലിമ ഉച്ചരിക്കുന്നവരെ തന്നെ സർവവിധ പീഡനങ്ങൾക്കും ഉപദ്രവങ്ങൾക്കും കുറിമാനമാക്കുന്നു എന്നത് എത്രമാത്രം ദൌർഭാഗ്യതയാണ്. ഇതുവരെ എന്നാൽ കലിമ ഉച്ചരിക്കുന്നവർ തന്നെ കലിമ ഉച്ചരിക്കുന്നവരെ പീഡിപ്പിക്കുന്നു, ദുഃഖത്തിൽ അകപ്പെടുത്തുന്നു. കുട്ടികളുടെ രക്തം പോലും ലാഘവത്തോടെ ചിന്തുന്നു. അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും നാമത്തിൽ, അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും മാർഗത്തിൽ ത്യാഗം സഹിക്കുന്നവരെ പീഡനത്തിനിരയാക്കുന്നു. ഇതിനേക്കാൾ ഉപരി ഇവരുടെ എന്ത് ദൌർഭാഗ്യത സംഭവിക്കാനാണ്? ഈ ഉപദ്രവമെല്ലാം അള്ളാഹുവിന്റെയും അവന്റെ ദൂതന്റെയും പേരിലാണ് അഴിച്ചുവിടുന്നത്. വിശുദ്ധ ഖുർആൻ ഇത്തരത്തിലുള്ള ആളുകളുടെ ദയനീയ സ്ഥിതി വിവരിച്ചുകൊണ്ട് പറയുന്നു, വമയ്യക്തുൽ മുഅ്മിനം മുതാമ്മിദൻ ഫജസാഉഹു ജഹന്നമു ഖാലിദൻ ഫിഹാ വഗളിബ അല്ലാഹു അലൈഹി വലഅനഹു വഅഅദ്ദ ലഹു അസാബൻ അലീമ. ആരെങ്കിലും ഒരു സത്യവിശ്വാസിയെ മനഃപൂർവ്വം വധിക്കുന്നതായാൽ അവനുള്ള ശിക്ഷ നരകമാണ്. അതിൽ അവൻ ദീർഘകാലം വസിക്കുന്നതാകുന്നു. അള്ളാഹു അവന്റെ നേരെ കോപിക്കുകയും അവനെ ശപിക്കുകയും ചെയ്യുന്നതാണ്. അതായത് ലാനത്തുണ്ടാകും. അള്ളാഹുവിന് വലിയ ശിക്ഷ ഒരുക്കി വച്ചിട്ടുമുണ്ട്. അള്ളാഹു ഇത്തരത്തിലുള്ള ആളുകൾക്കായി കഠിനമായ നീരസത്തിന്റെ വാക്കുകളാണ് പ്രയോഗിച്ചിരിക്കുന്നത്. വെറും നരകത്തിലിടപ്പെടുമെന്ന് മാത്രമല്ല, ദീർഘകാലം നരകം അവന്റെ സങ്കേതമായിരിക്കും. പിന്നീട് അള്ളാഹുവിന്റെ കോപം അവന് വർഷിച്ചുകൊണ്ടിരിക്കും. അള്ളാഹുവിന്റെ ശാപത്തിന് അവൻ പാത്രമായിക്കൊണ്ടിരിക്കും. ഈ നരകം, അള്ളാഹുവിന്റെ കോപം, അള്ളാഹുവിന്റെ ലാനത്ത്, ഇത് നിസ്സാര സംഗതിയല്ല, മറിച്ചൊരു വലിയ ശിക്ഷയാണ്, വലിയ അസാബാകുന്നു. ഇതിനേക്കാൾ വലിയ എത്ര ദൌർഭാഗ്യത മറ്റെന്തുണ്ടാകാനാണ്? കലിമ ഉച്ചരിക്കുന്നവനായിരിക്കെ നിരന്തരമായ അള്ളാഹുവിന്റെ കോപത്തിനും നീരസത്തിനും നരകത്തിനും ശാപത്തിനും പാത്രീഭൂതനായിത്തീരുക. ചുരുക്കത്തിൽ, ആരാണ് സ്വേച്ഛക്കും ഭൗതിക താൽപര്യത്തിനും വേണ്ടി ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത്? അയാൾ അള്ളാഹുവിന്റെ കഠിന നീരസത്തിന് പാത്രമായിത്തീരുകയാണ് ചെയ്യുന്നത്. എന്നാൽ മർദ്ദിതനാകട്ടെ, അഹിയാ ഉന്നന്ത റബ്ബിഹിം യുർസഖൂൻ എന്ന പാരിതോഷികത്തിന്റെ ഉടമയായിത്തീരുന്നു. അവൻ തന്റെ നാഥന്റെ പക്കൽ ജീവിച്ചിരിക്കുന്നവനാണ്. അവന് റിസ്ക് നൽകപ്പെടുകയും ചെയ്യുന്നു. ഈ രീതിയാണ് അള്ളാഹു അവരോട് അനുവർത്തിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുകയും അവനിൽ നിന്ന് സ്വർഗങ്ങളുടെ റിസ്ക് കരഗതമാക്കുകയും ചെയ്യുന്നവർ, അവർക്കിതിനേക്കാൾ ഉപരി എന്തു പാരിതോഷികം ലഭ്യമാകാനാണ്? ഹദരത്ത് ഇമാം ഹുസൈൻ, ഹദരത്ത് ഇമാം ഹസൻ എന്നിവരെ സംബന്ധിച്ച് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തത്, അവർ സ്വർഗത്തിൽ യുവാക്കളുടെ നേതാക്കളായിരിക്കുമെന്നാണ്. ഇവർ ഇരുവർക്കുമായി അവിടുന്ന് ദൈവസവിധത്തിൽ ഈ ദുആയും ചെയ്യുമായിരുന്നു, അള്ളാഹുവെ ഞാനിവരെ സ്നേഹിക്കുന്നു, നീയും ഇവരെ സ്നേഹിക്കുക. അപ്പോൾ ആരിത്തരത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആക്കവകാശിയായിരുന്നുവോ, പിന്നീടവർ ഷഹാദത്തിന്റെ ഔന്നത്യത്തിലും എത്തിയാൽ അവർ തീർച്ചയായും അള്ളാഹുവിന്റെ വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വർഗത്തിന്റെ ഉന്നത അവസ്ഥയുടെ അവകാശിയായിത്തീരുന്നു, അവകാശിയായി. എന്നാൽ കൊലയാളിയാകട്ടെ, തീർച്ചയായും അള്ളാഹുവിന്റെ കോപത്തിന് പാത്രമായി തീർന്നു. ഈ മാസം അഥവാ മുഹറം മാസം, അതിന്റെ പ്രഥമ പത്തിൽ കൂടി നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഇതില് ഈ മാസത്തിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് 10-ാം തീയതിയാണ് ദ്രോഹികൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയങ്കരരെ ഷഹീദാക്കിയത്. ഇതിന്റെ സംഭവങ്ങൾ കേൾക്കുമ്പോൾ രോമകൂപങ്ങൾ എഴുന്നു നിൽക്കുന്നു. ആരുടെ മേലാണ് തങ്ങൾ വാളുയർത്തുന്നതെന്ന് ചിന്തിക്കാൻ പോലും ഈ ദ്രോഹികൾക്കായില്ല. ഞാൻ പറഞ്ഞതുപോലെ ഇമാൻ അസ്തമിക്കുമ്പോൾ പിന്നെ എല്ലാ വിവേചനങ്ങളും തിരിച്ചറിവുകളും നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് മാത്രമല്ല, ദൈവ ഭയം പോലും ഇല്ലാതായിത്തീരുന്നു. ദൈവ ഭയമില്ലാതായിത്തീർന്നാൽ പിന്നെ ആർക്ക് എന്ത് സ്ഥാനമാണ് ദൈവസവിധത്തിലുള്ളതെന്നെല്ലാം വിസ്മരിച്ചു കളയുന്നു. അവന്റെ തിരുദൂതരുടെ ദൃഷ്ടിയിൽ എന്ത് സ്ഥാനമാണെന്ന് വിസ്മരിക്കുന്നു. ഹദ്രത്ത് ഇമാം ഹുസൈന്റെ ഷഹാദത്തെ പ്രകാരമാണ് നടന്നത്. പിന്നീട് അവിടുത്തെ അനുഗ്രഹീത ദേഹത്തോട് എങ്ങനെയാണ് പെരുമാറിയത്? ഈ സംഭവങ്ങൾ കേൾക്കുമ്പോൾ ഒരു മനുഷ്യൻ ഈയൊരു ദൃഢജ്ഞാനത്തിലെത്തിച്ചേരുന്നു. അതായത് കലിമ ഉച്ചരിക്കുന്നവരായിരിക്കെ തന്നെ അവർക്ക് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ അസ്തിത്വത്തിൽ വിശ്വാസമുണ്ടായിരുന്നില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനുഷിക മൂല്യങ്ങളെ നിലനാട്ടുവാനാണ് ആഗതനായത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിൽ അവലംബിക്കേണ്ട ചില മാർഗനിർദ്ദേശങ്ങൾ സമർപ്പിച്ചിരുന്നു. അള്ളാഹു വിശുദ്ധ ഖുർആനിലും ശത്രുക്കളോട് പോലും നീതിയുടെ അതിർവരമ്പുകളെ ലംഘിക്കരുതെന്ന് താക്കീത് നൽകിയിരിക്കുന്നു. ഈ ശത്രുക്കൾ ആരായിരുന്നു? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഇസ്ലാമിനെയും ഉന്മൂലനം ചെയ്യുവാൻ തുനിഞ്ഞിറങ്ങിയവരായിരുന്നു. ഇവരോട് പോലും അറബികളിൽ നിലനിന്നിരുന്ന മൃതദേഹങ്ങളോടുള്ള അനാദരവിനെ തൊട്ട് വിലക്കുകയുണ്ടായി. അവിടുന്ന് ഇത്തരത്തിലുള്ള എല്ലാ ദൂഷ്യങ്ങളെയും എല്ലാ അനാചാരങ്ങളെയും വിഭാടനം ചെയ്യുവാനായിട്ടാണ് ആഗതനായത്. ഇത് മുഖേന മാനുഷിക മൂല്യങ്ങൾ വ്രണിതമാകുന്നു. അങ്ങ് നിഷേധികളോട് പോലും പൊറുമയോടും ആർദ്രതയോടുമാണ് പെരുമാറിയിരുന്നത്. എന്നാൽ അള്ളാഹുവിന്റെ പ്രിയങ്കരനായ റസൂലിന്റെ പ്രിയങ്കരനായ പേരക്കുട്ടിയെ അവനുവേണ്ടി അങ്ങ് അള്ളാഹുവിന്റെ സവിധത്തിൽ ഇപ്രകാരം ദുആയും ചെയ്യുന്നു. അള്ളാഹുവെ, ഞാനിവരെ സ്നേഹിക്കുന്നു, നീയും ഇവരെ സ്നേഹിക്കുക. പിന്നീട് പറഞ്ഞു, ആരാണ് ഇവരെ സ്നേഹിക്കുന്നത്? അവർ എന്നെയാണ് സ്നേഹിക്കുന്നത്. ആരാണ് എന്നെ സ്നേഹിക്കുന്നത്? അവർ അള്ളാഹുവിനെയാണ് സ്നേഹിക്കുന്നത്. അള്ളാഹുവിനോടുള്ള പ്രേമം കാരണമായി അവർ സ്വർഗത്തിൽ പ്രവേശിക്കും. അതുപോലെ അനിഷ്ടം പ്രകടിപ്പിച്ചാൽ അള്ളാഹുവിന്റെ നീരസമായിരിക്കും അവർക്ക് ലഭ്യമാകുക. ആർക്കെങ്കിലും ആരോടെങ്കിലും പ്രേമമായാൽ അവരുടെ ഇഷ്ടപ്പെട്ടവരെയും സ്നേഹിക്കുവാൻ തുടങ്ങുന്നു. ഒരു ഭാഗത്ത് പ്രേമത്തിന്റെ വാദവും മറുഭാഗത്ത് പ്രേമഭാചനത്തിന്റെ മക്കളോട് വെറുപ്പും നീരസവും, ഇത് സംഭവ്യമല്ല. അതുപോലെ ആരോടെങ്കിലും സ്നേഹത്തിന്റെ വാദം ഉന്നയിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിൽ അവരുടെ പ്രിയങ്കരരെ പ്രിയങ്കരാക്കി വെക്കുകയും എന്നാൽ കണ്ണടഞ്ഞതിനു ശേഷം ഈ വാദമെല്ലാം വെറും വാദങ്ങളായി അവശേഷിക്കുക, എല്ലാം തന്നെ അസ്തമിക്കുക, ഇത് ഭൗതികരുടെ രീതിയായിരിക്കാം, അള്ളാഹുവുമായി ബന്ധം പുലർത്തുന്നവരുടേതല്ല. ഒരു നിവേദനത്തിൽ വരുന്നു, ഒരിക്കൽ ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ എവിടെയോ പോവുകയായിരുന്നു. വഴിമധ്യ അദ്ദേഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രിയങ്കരനായ ചെറുമകനെ കുട്ടികളോടൊപ്പം കളിക്കുന്നത് കണ്ടിട്ട് എടുത്തു തോളത്തിരുത്തി കുഞ്ഞിന് സ്നേഹം നൽകിക്കൊണ്ട് പറഞ്ഞു, എന്റെ യജമാനൻ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇവൻ വളരെ പ്രിയങ്കരനായിരുന്നു, അതിനാലാണ് ഞാൻ ഇവനെ ലാളിക്കുന്നത്. അപ്പോൾ ഇതാണ് കൂറിന്റെയും പ്രേമത്തിന്റെയും പ്രകടനം രീതി. എന്നാൽ കർബലയിൽ അവിടത്തോട് എങ്ങനെയാണ് പെരുമാറിയത്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിലനാട്ടിയ ഉന്നതമായ മൂല്യങ്ങൾ എപ്രകാരമാണ് ചവിട്ടിമതിച്ചത്? നിവേദനത്തിൽ വരുന്നു, ശത്രുക്കൾ വിജയം വരിച്ചപ്പോൾ അദ്ദേഹം ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു തന്റെ കുതിരയെ നദീഭാഗത്തേക്ക് തിരിച്ചു. ഒരാൾ പറഞ്ഞു, നദിക്കും അദ്ദേഹത്തിനുമിടയിൽ വിഘാതമായി നിൽക്കുക. അങ്ങനെ ജനങ്ങൾ അദ്ദേഹത്തിന്റെ മാർഗം തടഞ്ഞു. നദിയിലേക്ക് പോകുവാൻ സമ്മതിച്ചില്ല. അയാൾ അദ്ദേഹത്തെ അമ്പ് ചെയ്തു, അത് അദ്ദേഹത്തിന്റെ കീഴ്താടിക്ക് താഴെ തറച്ചു. നിവേദകൻ അങ്ങയുടെ യുദ്ധസമയത്തെക്കുറിച്ച് ആ അവസ്ഥയെക്കുറിച്ച് പരാമർശിക്കുന്നു. അദ്ദേഹം തലപ്പാവ് കെട്ടി ധീരതയോടെ ഒരു കുതിരപ്പോരാളി അമ്പുകളിൽ നിന്നും അകന്നുമാറി യുദ്ധം ചെയ്യുന്നതുപോലെ സധൈര്യം നടന്ന് യുദ്ധം ചെയ്തു. ഞാൻ ഷഹാദത്തിന് മുമ്പായി ഇമാം റളിയല്ലാഹു അൻഹുവിനെ ഇപ്രകാരം പറയുന്നതായി കേട്ട് അല്ലാഹുവാണെ, എനിക്ക് ശേഷം ഒരു ദൈവദാസനെയും നിങ്ങൾ വധിക്കുകയില്ല. അതായത് എന്നെ വധിക്കുന്നതിൽ അല്ലാഹുവിന്റെ അനിഷ്ടം നിങ്ങളുടെ മേൽ വന്നു ഭവിക്കുന്നതുപോലെ. നിങ്ങളെ നിന്ദ്യരാക്കി അല്ലാഹു എന്റെ മേൽ കരുണ ചൊരിയുമെന്നെനിക്ക് പ്രതീക്ഷയുണ്ട്. പിന്നീട് എനിക്കായി പ്രതികാരം നിങ്ങളോട് നിങ്ങൾ അതിശയിക്കുന്ന രീതിയിൽ അല്ലാഹു ചോദിക്കുന്നതായിരിക്കും. അല്ലാഹുവാണെ, നിങ്ങൾ എന്നെ വധിച്ചാൽ അല്ലാഹു നിങ്ങൾക്കിടയിൽ യുദ്ധത്തിന്റെ അവസ്ഥ സംജാതമാക്കും. നിങ്ങളൊരു രക്തം ചിന്തപ്പെടും. ഏതുവരെ നിങ്ങൾക്കായി വേദനാജനകമായ ശിക്ഷ അധികരിക്കുന്നില്ലയോ അതുവരെ അല്ലാഹു തൃപ്തനാകുകയില്ല. അങ്ങയെ ഷഹീദാക്കിയതിനു ശേഷം കൂഫികൾ എത്തരത്തിലാണ് അങ്ങയോട് പ്രവർത്തിച്ചത്? അവർ ടെന്റുകൾ കൊള്ളയടിക്കാൻ തുടങ്ങി. ഏതുവരെയെന്ന സ്ത്രീകളുടെ തലയിൽ നിന്നും ചാദറുകൾ പോലും വലിച്ചുമാറ്റി. അമ്ര ബിൻ സാദ് വിളിച്ചു പറഞ്ഞു, ആരൊക്കെ തങ്ങളുടെ കുതിരകൾ കൊണ്ട് ഇമാം ഹുസൈനെ ചവിട്ടിമതിക്കും? ഇത് കേട്ട് 10 കുതിര സവാരിക്കാർ തയ്യാറായി. അവർ അങ്ങയുടെ പരിശുദ്ധ ദേഹത്തെ കുതിര കൊണ്ട് ചവിട്ടിമതിച്ചു. ഏതുവരെയെന്നാൽ അങ്ങയുടെ നെഞ്ചും പുറവും ഛിന്ന ഭിന്നമായി. ഈ യുദ്ധത്തിൽ ഹസരത്ത് ഇമാം ഹുസൈൻ റളിയല്ലാഹുവിന്റെ ശരീരത്തിൽ 45 മുറിവുകൾ അമ്പിന്റേതായുണ്ടായിരുന്നു. മറ്റൊരു നിവേദനത്തിൽ വരുന്നത് 33 മുറിവുകൾ കുന്തത്തിന്റെയും 43 മുറിവുകൾ വാളിന്റേതുമായി ഉണ്ടായിരുന്നു. അമ്പിന്റേത് ഇതിന് പുറമെയായിരുന്നു. പിന്നീട് ഈ ദ്രോഹത്തിന്റെ പാരമ്യത നോക്കുക. അങ്ങയുടെ ശിരസ് അടുത്ത ദിവസം കൂഫയിലെ ഗവർണറുടെ അടുക്കലേക്ക് അയച്ചു. ശിരസ് ഉടലിൽ നിന്നും വേർപ്പെടുത്തിക്കൊണ്ട് ഗവർണർ ഇമാം ഹുസൈന്റെ ശിരസ് കൂഫയിൽ സ്ഥാപിച്ചു. പിന്നീട് യസീദിന്റെ അടുക്കലേക്ക് അയച്ചു. ഈ രീതിയാണ് അങ്ങയെ ഷഹീദാക്കിയതിനു ശേഷം അവർ അവലംബിച്ചത്. ഇതിനേക്കാൾ മൃഗീയമായ എന്തു പെരുമാറ്റമുണ്ടാകാനാണ്? അവിടുത്തെ മൃതശരീരത്തെ ചവിട്ടിമതിച്ചു, ശിരസ് ഉടലിൽ നിന്നും വേർപ്പെടുത്തി. ഇത്തരത്തിൽ മൃതദേഹത്തോടുള്ള അനാദരവ് ഏതെങ്കിലും ഹീനനായ ശത്രു ഒരുപക്ഷെ തന്റെ ശത്രുവിനോട് ചെയ്തേക്കാം. അല്ലാതെ കലിമ ചൊല്ലുന്നവൻ തന്നെ ആ റസൂലുമായി ബന്ധപ്പെടുത്തുന്നവൻ, അതായത് ഏതൊരു വ്യക്തിയാണ് ഉന്നതമായ മൂല്യങ്ങളെ നിലനാട്ടുവാൻ തന്റെ അനുയായികളെ വളരെ ശക്തമായി താക്കീത് ചെയ്തത്, അയാൾ ഇത്തരത്തിൽ പ്രവർത്തിക്കുകയില്ല. തീർച്ചയായും ഇതിൽ നിന്നും മനസ്സിലാകുന്നത് അവർ യഥാർത്ഥത്തിൽ ഭൌതിക ജീവികളായിരുന്നുവെന്നാണ്. സ്വാർത്ഥ താൽപര്യങ്ങൾക്കായി അവർ ഏതറ്റവും വരെ പോകുമായിരുന്നു. അവർ പോയി. ദീനുമായി അവർക്ക് വിദൂരബന്ധം പോലും ഉണ്ടായിരുന്നില്ല. ഇവരുടെ ഈ ഇഹലോക തൽപരത കണ്ടിട്ട് തന്നെയാണ് ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു യസീദിന് ബൈഅത്ത് ചെയ്യാൻ വിസമ്മതിച്ചത്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ഭാഗത്ത് പറയുന്നു, ഹദ്രത്ത് ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു അധർമ്മിയും ധിക്കാരിയുമായ ഒരുത്തന്റെ കയ്യിൽ ബൈഅത്ത് ചെയ്യുവാൻ ഇഷ്ടപ്പെട്ടില്ല. എന്തെന്നാൽ അത് മുഖേന ദീനിൽ നാശമുണ്ടാകുന്നു. വീണ്ടും പറഞ്ഞു, നികൃഷ്ടനായ യസീദിന്റെ ബൈഅത്തിൽ അധികം ആളുകളും ഒത്തുചേർന്നിരുന്നു. എന്നാൽ ഇമാം ഹുസൈനും അദ്ദേഹത്തിന്റെ ജമാഅത്തും ഇത്തരത്തിലുള്ള ഇജ്മാഅൻ അംഗീകരിച്ചില്ല. അതിന് വെളിയിൽ നിന്നു. എന്നാൽ ബൈഅത്ത് ചെയ്യാതെ തന്നെ ഹസ്രത്ത് ഇമാം ഹുസൈൻ അനുരഞ്ജിപ്പിനു വേണ്ടി ശ്രമിച്ചു. മുസ്ലിങ്ങളുടെ രക്തം ചിന്തുമെന്ന ഒരു സന്നിഗ്ധ ഘട്ടമെത്തിയപ്പോൾ തന്റെ മിത്രങ്ങളെ അദ്ദേഹം തിരിച്ചയച്ചു. ഇപ്പോൾ അവസ്ഥ വേറെയാണെന്ന് അവർക്ക് പറഞ്ഞു മനസ്സിലാക്കിക്കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാവുന്നതാണ്. അദ്ദേഹത്തോടൊപ്പം തന്നെ നിലനിൽക്കുവാൻ വാശി പിടിച്ച ഏതാനും പേർ മാത്രമാണ് അദ്ദേഹത്തോടൊപ്പം നിലനിന്നത്. 10-40 ആളുകൾ മാത്രം. അതല്ലെങ്കിൽ അങ്ങയുടെ കുടുംബത്തിലെ അംഗങ്ങളായിരുന്നു അവശേഷിച്ചിരുന്നത്. പിന്നീട് അദ്ദേഹം യസീദിന്റെ പ്രതിനിധികളോട് ഇപ്രകാരവും പറഞ്ഞു, ഞാൻ യുദ്ധം ആഗ്രഹിക്കുന്നില്ല, എന്നെ പോകാൻ അനുവദിക്കുക, അങ്ങനെ അള്ളാഹുവിനെ ആരാധിക്കുവാൻ എന്നെ അനുവദിക്കുക, അതല്ലെങ്കിൽ ഇസ്ലാമിനു വേണ്ടി യുദ്ധം ചെയ്ത് ഷഹീദാകുവാനായി എന്നെ ഏതെങ്കിലും അതിർത്തി പ്രദേശത്തേക്ക് പോകുവാൻ അനുവദിക്കുക, അതുമല്ലെങ്കിൽ എന്നെ ഇതുപോലെ യസീദിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോകുക, ഒരുപക്ഷെ അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കുവാൻ എനിക്ക് കഴിഞ്ഞേക്കും എന്താണ് യാഥാർത്ഥ്യമെന്ന്. എന്നാൽ ഈ പ്രതിനിധികൾ ഇതൊന്നും തന്നെ അംഗീകരിച്ചില്ല. പിന്നീട് യുദ്ധം അടിച്ചേൽപ്പിക്കപ്പെട്ടപ്പോൾ അങ്ങയുടെ പക്കലും ധീരതയോടെ അവരെ എതിരിടുക എന്നല്ലാതെ മറ്റൊരു പോം വഴിയുമില്ലായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വെറും 70-72 പേര് മാത്രം വരുന്ന അങ്കുലി പരിമിതമായ ഒരു ചെറുസംഘം മാത്രമായിരുന്നു അവർക്കെതിരിൽ വലിയൊരു സൈന്യമാണ് ഉണ്ടായിരുന്നത്. എത്തരത്തിൽ അവരെ നേരിടാനാണ്? എന്തായിരുന്നാലും അവർ ഹസ്രത് മസീഹ് സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ ഒരു ശരിയായ ഉദ്ദേശത്തിനു വേണ്ടി തങ്ങളുടെ ജീവിതം ത്യാഗം ചെയ്തു. ഓരോരുത്തരായി ഷഹീദാക്കപ്പെട്ടു. പകരം ചോദിക്കുന്നതിന്റെ അള്ളാഹുവിന്റെ രീതികളും വേറിട്ടതാണ്. ഹസ്രത്ത് ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നു, അള്ളാഹു എനിക്കായി പകരം ചോദിക്കുന്നതാണ്. അള്ളാഹു പ്രതികാരം ചെയ്തു. യസീദിന് താൽക്കാലിക വിജയം ലഭ്യമായി. എന്നാൽ ഇന്ന് യസീദിനെ ആരെങ്കിലും അയാളുടെ സൽപ്രവർത്തനം മൂലം സ്മരിക്കുന്നുണ്ടോ? ഇത്തരം രീതിയിൽ സ്മരിക്കപ്പെട്ടിരുന്നുവെങ്കിൽ മുസ്ലിങ്ങൾ അവരുടെ നാമം ഇത്തരത്തിൽ വെക്കുമായിരുന്നു. എന്നാൽ ഒരാളും തങ്ങളുടെ കുട്ടികളുടെ പേര് യസീദ് എന്ന് വെക്കുന്നില്ല. സ്മരിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഹജ്രത് മസീഹ് മൗലൈ സ്വലാത്തു വസ്സലാം പറഞ്ഞ പേരിൽ, അതായത് നികൃഷ്ടനായ യസീദ്. ഹജ്രത് ഇമാം ഹുസൈന്റെ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, അങ്ങ് ഭരണം ആഗ്രഹിച്ചിരുന്നില്ല, അങ്ങ് ഹക്ക് നിലനാട്ടുവാനാണ് ആഗ്രഹിച്ചത്. അതവിടുന്ന് ചെയ്തു കാണിക്കുകയും ചെയ്തു. ഹജ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു ഇതിനെ വളരെ ഉന്നതമായ നിലയിൽ വിശദീകരിച്ചിരിക്കുന്നു. ഏതൊരു അടിസ്ഥാന തത്വത്തിനു വേണ്ടിയാണ് ഹസ്രത്ത് ഇമാം ഹുസൈൻ എഴുന്നേറ്റ് നിന്നതെന്നാൽ, അതായത് ഈ ഖിലാഫത്ത് തെരഞ്ഞെടുപ്പിന്റെ ഹക്ക് രാജ്യവാസികൾക്ക് ജമാഅത്തിനാണുള്ളത്, ഏതെങ്കിലും പിതാവ് പുത്രനെ അനന്തരാവകാശിയായി ഖിലാഫത്തിൽ അവരോധിക്കാവതല്ല. ഈ തത്വം ആദ്യം പരിഭാവനമായിരുന്നുവോ അതുപോലെ ഇന്നും പരിഭാവനമാകുന്നു. എന്ന് മാത്രമല്ല, ഇമാം ഹുസൈന്റെ ഷഹാദത്ത് ഇതിനെ ഒന്നുകൂടി പ്രകടമാക്കുകയുണ്ടായി. ചുരുക്കത്തിൽ വിജയം വരിച്ചത് ഹദ്രത്ത് ഇമാം ഹുസൈനാണ്, യസീദല്ല. പിന്നെ പ്രകൃതിയുടെ മറ്റൊരു പ്രതികാര നടപടി കൂടി നോക്കുക, അതെത്ര ഭയാനകമായ പ്രതികാരമാണ്. ഈ സംബന്ധമായും ഹദ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തന്റെ ഖിലാഫത്ത് റാഷിദ എന്ന ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്നുണ്ട്. ചരിത്രത്തിൽ എഴുതിയിരിക്കുന്നു, യസീദിന്റെ മരണശേഷം അയാളുടെ മകൻ അധികാരത്തിലേറി. അയാളുടെ നാമം പിതൃവിന്റെ നാമം മുവാവിയ എന്ന് തന്നെയായിരുന്നു. ജനങ്ങളിൽ നിന്നും ബയ്യത്ത് വാങ്ങിയതിനു ശേഷം അദ്ദേഹം തന്റെ ഭവനത്തിലേക്ക് പോയി. 40 ദിവസം വരെ പുറത്തിറങ്ങിയില്ല. ഒരു ദിവസം പുറത്തു വന്നു, മെമ്പറിൽ നിന്നുകൊണ്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്തു, ഞാൻ നിങ്ങളിൽ നിന്നും ബയ്യത്ത് വാങ്ങിയിരിക്കുന്നു, ഇത് ഞാനതിനുള്ള അവകാശിയായിട്ടല്ല, മറിച്ച് ഞാൻ ആഗ്രഹിച്ചത് നിങ്ങളിൽ ഭിന്നിപ്പുണ്ടാകരുതെന്നാണ്. അങ്ങനെ ഈ ദിവസം വരെ, അതായത് ഞാൻ ബയ്യത്ത് വാങ്ങി അന്നു മുതൽ ഇന്ന് വരെ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത് നിങ്ങളിൽ അതിനനുയോജ്യനായ ഏതെങ്കിലും വ്യക്തിയുണ്ടെങ്കിൽ ഈ ഇമാറത്ത് അഥവാ നേതൃത്വം ഞാൻ അയാൾക്ക് കൈമാറാം. എന്നാൽ ഇത്തരത്തിൽ കൂലങ്കഷമായി ചിന്തിച്ചിട്ടും എനിക്ക് നിങ്ങളിൽ ആരെയും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. അതിനാൽ ജനങ്ങളെ നന്നായി കേൾക്കുക, ഞാൻ ഈ സ്ഥാനത്തിന് അർഹനല്ല എന്ന് മാത്രമല്ല, ഞാൻ ഇതും പറയാൻ ആഗ്രഹിക്കുന്നു, എന്റെ ഉപ്പയും എന്റെ ഉപ്പാപ്പയും ഇതിനർഹരായിരുന്നില്ല. എന്റെ പിതാവ് പദവിയിൽ ഹുസൈനേക്കാൾ വളരെ താഴ്ന്നതായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് ഹസൻ ഹുസൈന്റെ പിതാവിനേക്കാൾ കുറഞ്ഞ പദവിയിലുള്ള ആളായിരുന്നു. അലി റളിയല്ലാഹു അൻഹു തന്റെ സമയത്ത് ഖിലാഫത്തിന് അർഹനായിരുന്നു. അതിനുശേഷം ഹസൻ ഹുസൈൻ എന്റെ പിതാവിനേക്കാളും പിതൃവ്യനേക്കാളും ഖിലാഫത്തിന്റെ കൂടുതൽ അവകാശികളായിരുന്നു. അതിനാൽ ഞാൻ ഈ നേതൃത്വത്തെ വിട്ടൊഴിയുന്നു. നോക്കുക, എത്തരത്തിലാണ് മകൻ ഇത്തരം പ്രസ്താവന നടത്തിക്കൊണ്ട് തന്റെ പൂർവികരുടെ മുഖത്ത് പ്രഹരിച്ചത്. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിൽ ദൈവഭയമുണ്ടായിരുന്നു, തഖ്വയുടെ കുറച്ച് അംശം അവശേഷിച്ചുണ്ടായിരുന്നു. ഭൗതികരുടെ വീട്ടിലും യാഥാർത്ഥ്യം അംഗീകരിക്കുന്ന നീതിമാന്മാരായ സന്താനങ്ങൾ ജനിക്കാറുണ്ട്. തന്റെ പ്രഭാഷണം തുടർന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇനി നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ ആരെയാണ് ആഗ്രഹിക്കുന്നവരുടെ കയ്യിൽ ബയ്യത്ത് ചെയ്യുക. അദ്ദേഹത്തിന്റെ മാതാവ് മറവിന്റെ പിന്നിൽ നിന്നുകൊണ്ട് മകന്റെ പ്രഭാഷണം ശ്രവിക്കുന്നുണ്ടായിരുന്നു. ഇത് കേട്ടവർ കോപത്തോടെ പ്രതികരിച്ചത്, ബുദ്ധിഹീനൻ, നീ നിന്റെ കുലമഹിമ തകർത്തിരിക്കുന്നു, എല്ലാ ആദരവും കളഞ്ഞുകുളിച്ചിരിക്കുന്നു എന്നായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാനീ പറഞ്ഞത് തികച്ചും സത്യസന്ധമായ കാര്യങ്ങളാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നെ പറഞ്ഞുകൊള്ളുക. ഇത് പറഞ്ഞ അദ്ദേഹം തന്റെ ഭവനത്തിലേക്ക് പോയി, അവിടെ നിന്നും പുറത്തിറങ്ങിയില്ല. അങ്ങനെ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം വഫാത്തായി. ഇതെത്ര വലിയ സാക്ഷ്യമാണ്! യസീദിന്റെ ഖിലാഫത്തിനെ മറ്റുള്ളവർ അംഗീകരിക്കാതിരിക്കുന്നത് പോകട്ടെ, സ്വയം അയാളുടെ മകൻ പോലും അതിനോട് യോജിക്കുകയുണ്ടായില്ല. മകൻ ഏതെങ്കിലും അത്യാഗ്രഹം കാരണമായി പ്രകാരം ചെയ്തതായിരുന്നില്ല, അതല്ലെങ്കിൽ ഏതെങ്കിലും എതിർപ്പ് ഭയന്നിപ്രകാരം ചെയ്തതായിരുന്നില്ല. മറിച്ച് അദ്ദേഹം വളരെ അവധാനപൂർവ്വം ചിന്തിച്ചതിനു ശേഷമാണ് ഈ തീരുമാനമെടുത്തത്. അതായത്, ഹദ്റത്ത് അലി റളിയല്ലാഹു അൻഹുവിന് എന്റെ പിതൃവിനേക്കാൾ കൂടുതൽ അവകാശമുണ്ടായിരുന്നുവെന്നും ഹസൻ ഹുസൈന് എന്റെ പിതാവിനേക്കാൾ കൂടുതൽ അവകാശികളായിരുന്നുവെന്നും. ചുരുക്കത്തിൽ, മുആവിയ യസീദിനെ അവരോധിച്ചത് ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറയാൻ കഴിയുകയില്ല. അപ്പോൾ ഇതിനേക്കാൾ നിന്ദ്യതയുടെ മറ്റെന്ത് സംഗതി ഉണ്ടാകാനാണ്? സന്താനങ്ങൾ തന്നെ തന്റെ പിതാവിന്റെ യാഥാർത്ഥ്യത്തെ വിവരിച്ചുകൊണ്ട് അധമനായിരുന്നെന്ന് സ്ഥാപിക്കുന്നു. ചുരുക്കത്തിൽ, ഹദ്റത്ത് ഇമാം ഹുസൈന്റെ കുർബാനി നമുക്ക് ധാരാളം പാഠങ്ങൾ പ്രദാനം ചെയ്യുന്നു. യാഥാർത്ഥ്യത്തിൽ നിന്നും മുഖം തിരിക്കാതെ തന്റെ ജീവൻ സമർപ്പിച്ചുകൊണ്ട് ലോകത്ത് ഹക്ക് നിലനാട്ടി. നാമും നിരന്തരമായി ദുആമുഖേന അള്ളാഹുവിന്റെ സഹായം തേടേണ്ടതുണ്ട്. അവൻ നമ്മെ എപ്പോഴും സിറാത്തെ മുസ്തഖീമിൽ ചരിപ്പിക്കുമാറാകട്ടെ. ഒരു ഭാഗത്ത് ഹദ്റത്ത് മസീഹ് സ്വലാത്തു വസ്സലാം ഹദ്റത്ത് ഇമാം ഹുസൈനെ ഹദ്റത്ത് മസീഹുമായി സാദൃശ്യപ്പെടുത്തി പരാമർശിക്കുന്നുണ്ട്. ഈ പരാമർശത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ സാദൃശ്യം വരാനിരിക്കുന്ന മസീഹുമായും ഉണ്ടാകുമെന്നാണ്. അതായത്, ഹസ്രത് മസീഹ് സ്വലാത്തു വസ്സലാമിലും ഇമാം ഹുസൈന്റെ ജീവിതത്തിന്റെ സാദൃശ്യമുണ്ടാകുമെന്നാണ്. എന്നാൽ മസീഹ് സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് ഇൻഷാല്ലാ അക്കാര്യങ്ങൾ ആവർത്തിക്കപ്പെടുകയില്ല. ഇത് അള്ളാഹുവിന്റെ തക്ദീറാകുന്നു. ഇസ്ലാം ബലഹീനമാക്കപ്പെട്ട ആ സംഗതികൾ ഇനി ആവർത്തിക്കുകയില്ല. എന്നാൽ ദുആയിലേക്ക് നാം നിരന്തരം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കേണ്ടതുണ്ട്. അങ്ങനെ ഈമാന് ക്ഷതം പറ്റുന്ന കാര്യങ്ങളിൽ നിന്ന് നാം സുരക്ഷിതരായിത്തീരുവാൻ. ഞാൻ പറഞ്ഞതുപോലെ അക്കാലത്ത് സംഭവിച്ച കാര്യങ്ങൾ അള്ളാഹു ഹദ്റത്ത് മസീഹ് സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് ആവർത്തിക്കുകയില്ല. കാരണം ഇതിൽ ഒരു ഖിലാഫത്തിന്റെ പരമ്പരയുണ്ട്, ഒരു വ്യവസ്ഥാപിതമായ സംവിധാനത്തോടുകൂടിയുള്ള ഖിലാഫത്തിന്റെ തെരഞ്ഞെടുപ്പുണ്ട്. ഈ സംബന്ധമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചനവും ചെയ്തിരുന്നു. അഥവാ മസീഹ് മൗഊദിനു ശേഷം ഈ പരമ്പര നിലനാട്ടപ്പെടുന്നതാണ്. അഥവാ മസീഹ് സ്വലാത്തു വസ്സലാമും ഇതിനെ വിശദീകരിച്ചിട്ടുണ്ട്. അതായത്, എന്തുകൊണ്ട് ഈ ഹദ്റത്ത് ഇമാം ഹുസൈന്റെ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയില്ല എന്ന് അവിടുന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന്, മസീഹ് മൗഊദ് അലൈഹിസ്സലാം പറഞ്ഞു, ആദ്യ ആദം സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടുവെങ്കിൽ എന്റെ നാമവും അല്ലാഹു ആദം എന്ന് വെച്ചിരിക്കുന്നു. അതായത്, ആദം സന്തതികൾക്ക് സ്വർഗപ്രവേശനത്തിനുള്ള ഒരു പുതിയ സംവിധാനം ഒരുക്കുന്നതിനായി. വീണ്ടും പറഞ്ഞു, ആദ്യ മസീഹിനെ യഹൂദികൾ കുരിശിലേറ്റി, എന്നാൽ എന്റെ നാമം മസീഹ് എന്ന് വെച്ചുകൊണ്ട് അള്ളാഹു കുരിശുടക്കുവാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നു. ചുരുക്കത്തിൽ, ആദ്യ പരാജയത്തെ അള്ളാഹു വിജയമാക്കി മാറ്റിമറിക്കുന്നതാണ്. ഇമാം ഹുസൈനെ യസീദിന്റെ കുൽസിത പ്രവർത്തനം മൂലം ഷഹീദാക്കിയെങ്കിൽ രണ്ടാമത്തെ ഹുസൈൻ മുഖേന യസീദി സിഫത്തുള്ളവർക്ക് അള്ളാഹു പരാജയം രുചിപ്പിക്കുന്നതാണ് ഇൻഷാ അല്ലാ തആല. നാം ഈ ഇമാനിലാണ് നിലയുറപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ മുഹറം മാസം എന്തെങ്കിലും പാഠം നൽകുന്നുവെങ്കിൽ അതിതാണ്, നാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും അവിടുത്തെ കുടുംബാദികളുടെ മേലും സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക, കാലത്തിന്റെ ഇമാമിന്റെ ഉദ്ദേശ പൂർത്തീകരണത്തിനായി സ്വലാത്ത് ദുആ ആത്മസംസ്കരണം മുഖേന പരിശ്രമിച്ചുകൊണ്ടിരിക്കുക, യസീദി സിഫത്തുള്ള ആളുകൾക്ക് മുമ്പിൽ സ്ഥിരചിത്തത പ്രകടമാക്കിക്കൊണ്ട് എല്ലായ്പ്പോഴും നിലകൊള്ളുക. സുനിശ്ചിതമായും ഈ ഘട്ടത്തിൽ യസീദ് വിജയം വരിക്കുന്നതല്ല, മറിച്ച് വിജയം ഹുസൈന് തന്നെയാണുള്ളത്. സ്ഥിരചിത്തതക്കുള്ള തോഫീക്കും അള്ളാഹുവിന്റെ സഹായം മുഖേനയാണ് ലഭ്യമാകുന്നത്. ഈ സഹായം ലഭ്യമാകുന്നത് ദുആ മുഖേനയാണെന്ന് പഠിപ്പിച്ചു. ക്ഷമ എന്നത് മർദ്ദനത്തെ സഹിക്കുക എന്നത് മാത്രമല്ല, സംഭവിച്ചതിൽ മൌനം അവലംബിക്കുക എന്നതുമല്ല, മറിച്ച് സ്ഥിരചിത്തതയോടെ സദുദ്യമങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുക, ഏതെങ്കിലും കാര്യത്തിൽ ഭയവിഹ്വലരാകാതെ ഹക്ക് പ്രഘോഷിച്ചുകൊണ്ടേയിരിക്കുക എന്നതും സബറാണ്. ഹദരത്ത് ഇമാം ഹുസൈൻ ഈ ഹക്കിന്റെ പ്രഘോഷണത്തിന്റെ മാതൃക നമ്മുടെ മുമ്പാകെ നിലനാട്ടിയിരിക്കുന്നു. ഇതിൽ നാമും എപ്പോഴും ഉറച്ചു നിൽക്കേണ്ടതാണ്. ഇത്തരത്തിൽ നാം ഉറച്ചു നിൽക്കുകയാണെങ്കിൽ മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ബന്ധിതമായിരിക്കുന്ന വിജയത്തിൽ നാമും പങ്കാളിയായിത്തീരുന്നതാണ് ഇൻഷാ അല്ലാ. ദുആ സ്വീകാര്യതയ്ക്ക് ദുറൂദ് അഥവാ സ്വലാത്ത് വളരെ സുപ്രധാനമായ ഒന്നാണ്. ഹദരത്ത് മസീഹ് സ്വലാത്തു വസ്സലാം ഇതിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചിട്ടുണ്ട്. ഹദീസുകളിലും ഇത് സംബന്ധമായി ധാരാളം പരാമർശിക്കപ്പെട്ടിരിക്കുന്നു. ഇതിനെല്ലാം ഉപരി അള്ളാഹു വിശുദ്ധ ഖുർആനിലും ഇതിലേക്ക് പ്രത്യേക ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട്. ആയതിനാൽ നാം പൊതുവായി സ്വലാത്തിലേക്ക് ശ്രദ്ധയൂന്നേണ്ടതുണ്ട്. ഈ മാസത്തിൽ പ്രത്യേകമായ നിലയിലും ഇതിലേക്ക് ശ്രദ്ധിക്കുക. ഇതിനു മുമ്പ് ഒരിക്കൽ ഖലീഫത്തു മസീഹ് റാബി റഹ്മുള്ളയും ഇതിലേക്ക് പ്രത്യേക നിർദ്ദേശം നൽകിയിരുന്നു. ഞാനും ഇതാവർത്തിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ മാസത്തിൽ ദുറൂദ് അഥവാ സ്വലാത്ത് അധികരിപ്പിക്കുക, കർബല സംഭവത്തിലുള്ള ഏറ്റവും നല്ല വികാര പ്രകടനമായിരിക്കും ഇത്. ഉപദ്രവങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സഹായത്തെ ആകർഷിക്കുന്നതിന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കായി അയക്കപ്പെട്ട സ്വലാത്ത് അങ്ങയുടെ ആത്മീയവും ഭൌതികവുമായ മക്കളുടെ ആത്മീയ സൌഖ്യത്തിനത് കാരണമായിത്തീരുന്നു. പുരോഗതിയുടെ മാർഗങ്ങളും നമുക്ക് ഗോചരമായി തുടങ്ങുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയങ്കരരോട് സ്നേഹം പ്രകടിപ്പിക്കുന്നതിനുള്ള ഏറ്റവും ഉത്തമ മാർഗവും ഇതുതന്നെയാണ്. ഇക്കാലത്ത് ഹസ്രത്ത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധനായ പ്രേമിയുടെ മിഷന്റെ പൂർത്തീകരണത്തിനായി ഈ സ്വലാത്ത് തന്നെയായിരിക്കും അളവില്ലാത്ത അനുഗ്രഹങ്ങൾ കൊണ്ടുവരുന്നത് ഇൻഷാ അല്ലാഹു തആല. അള്ളാഹു നമുക്ക് ഈ ദിനങ്ങളിൽ കൂടുതൽ കൂടുതലായി സ്വലാത്ത് ചൊല്ലുന്നതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ സ്വലാത്ത് പിന്നീട് വ്യക്തിഗതമായും നമുക്ക് ബർക്കത്തിന് കാരണമായിത്തീരുന്നതാണ്. അവസാനമായി ഞാൻ ഇമാം ഹുസൈന്റെ സ്ഥാന മഹാത്മ്യത്തെക്കുറിച്ചുള്ള ഹദരത്ത് മസീഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു ഉദ്ധരണി കേൾപ്പിക്കുകയാണ്. എല്ലാ അഹമ്മദികളും ഇത് എപ്പോഴും തങ്ങളുടെ മനോമുഖരത്തിൽ വെക്കേണ്ടതുണ്ട്. അതായത് എന്ത് സ്ഥാനമാണ് ഹസ്രത് മസീഹ് സ്വലാത്തു വസ്സലാം ഹസ്രത് ഇമാം ഹുസൈന് നൽകിയിരിക്കുന്നതെന്ന്. ഏതോ അഹമ്മദി ഹസ്രത് ഇമാം ഹുസൈനെ കുറിച്ച് തെറ്റായ പരാമർശം നടത്തിയെന്ന് ഹസ്രത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറിയിക്കുകയുണ്ടായി. ഇതിന് മറുപടി നൽകിക്കൊണ്ട് അവിടുന്ന് അരുൾ ചെയ്തു, തങ്ങളെ ഈ ജമാഅത്തുമായി ബന്ധപ്പെടുത്തി പറയുന്ന ചില പാമരന്മാർ ഇമാം ഹുസൈനെ കുറിച്ച് ഇത്തരത്തിൽ പരാമർശിക്കുന്നു. അതായത് ഇമാം ഹുസൈൻ കാലത്തിന്റെ ഖലീഫയായി യസീദിന് ബൈഅത്ത് ചെയ്തില്ല എന്ന്, അദ്ദേഹം കുഴപ്പക്കാരനായിരുന്നുവെന്ന്, യസീദ് സത്യത്തിലായിരുന്നുവെന്ന്, ലാനത്തുല്ലാഹി അലൽ കാസിബീൻ, എന്റെ ജമാഅത്തിലെ ഏതെങ്കിലും സത്വൃത്തന്റെ വായിൽ നിന്നും ഇത്തരം വാക്കുകൾ പുറപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പറഞ്ഞു. ചുരുക്കത്തിൽ ഈ വിജ്ഞാപനം മുഖേന ഞാൻ എന്റെ ജമാഅത്തിന് അറിയിച്ചുകൊള്ളുന്നു, നാം വിശ്വസിക്കുന്നത് യസീദ് ദുനിയാവിലെ മലീമസമായ ഒരു കീടമായിരുന്നു, ദ്രോഹിയായിരുന്നു എന്നാണ്. ഏതെങ്കിലും കാരണത്താൽ ആരെയെങ്കിലും നാം മൂമിൻ എന്ന് പറയുന്നുവോ, അതയാളിൽ ഉണ്ടായിരുന്നില്ല. മൂമിനാകെ എളുപ്പമുള്ള സംഗതിയല്ല. അള്ളാഹു ഇത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ച് പറയുന്നത് കാലത്തിൽ ആറാബു ആമന്ന കൊല്ലം തൂമിനു വലാക്കിൻ കൂലു അസ്ലംന, മൂമിൻ ആരാണ്, അവരുടെ കർമ്മങ്ങൾ അവരുടെ ഈമാനെ സാക്ഷ്യപ്പെടുത്തുന്നു, അവരുടെ ഹൃദയത്തിൽ ഈമാൻ രേഖപ്പെടുത്തപ്പെടുന്നു, അവർ അള്ളാഹുവിന്റെ പ്രീതിക്ക് മറ്റെല്ലാത്തിനും ഉപരി സ്ഥാനം നൽകുന്നു. തഖ്വയുടെ സൂക്ഷ്മ വശങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ആ പ്രേമത്തിൽ വിലയം പ്രാപിക്കുന്നു. ദൈവത്തിൽ നിന്നും തടഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ ബിംബങ്ങളെയും, അത് സ്വഭാവപരമായതാണെങ്കിലും പ്രവർത്തന വൈകല്യങ്ങളാണെങ്കിലും അലസതയും മടിയുമാണെങ്കിലും എല്ലാത്തിൽ നിന്നും തന്നെ അകറ്റി നിർത്തുന്നു. എന്നാൽ യസീദ് എന്ന ദുർഭകന് ഇതെവിടെ പ്രാപ്യമായിരുന്നു? ഇഹഭോഗ തൽപരത അയാളെ അന്ധനാക്കി കളഞ്ഞു. എന്നാൽ ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു പരിശുദ്ധ പ്രകൃതത്തിനുടമയായിരുന്നു. സുനിശ്ചിതമായും ദൈവം തന്റെ കരങ്ങളാൽ സംശുദ്ധീകരിക്കുന്ന വിശുദ്ധന്മാരുടെ ഗണത്തിലായിരുന്നു അദ്ദേഹം. തന്റെ പ്രേമത്തിൽ ലയിച്ചു ചേരുന്നവരുൾപ്പെട്ടിരുന്നു. സുനിശ്ചിതമായും അദ്ദേഹം സ്വർഗത്തിലെ നേതാക്കന്മാരിൽപ്പെട്ടതാണ്. അദ്ദേഹത്തോട് അല്പം പോലും വിദ്വേഷം വെക്കുക എന്നത് ഈമാൻ നഷ്ടപ്പെടുന്നതിന് കാരണമായിത്തീരും. ഈ ഇമാമിന്റെ ദൈവസ്നേഹം, തഖ്വ, സബർ, സ്ഥൈര്യം, പരിശുദ്ധത, ഇബാദത്ത് എന്നത് നമുക്കായ സൽമാതൃകയാണ്. നാം ഈ നിഷ്കളങ്കന് ലഭ്യമായ ഇദായത്തിന് അനുധാവനം ചെയ്യുന്നവരാണ്. അദ്ദേഹത്തോട് ശത്രുതയുള്ള ഹൃദയം നശിപ്പിക്കപ്പെട്ടു. പ്രവർത്തനപരമായ അദ്ദേഹത്തോട് സ്നേഹമുള്ള ഹൃദയം വിജയം വരിച്ചു. ആരാണോ അദ്ദേഹത്തിന്റെ ഈമാൻ, തഖ്വ, സ്ഥൈര്യം, ധൈര്യം, ദൈവപ്രേമം എന്നത് ഒരു പ്രതിബിംബമെന്നോണം സ്വീകരിക്കുന്നത്, ഏതുപോലെ എന്നാൽ വൃത്തിയുള്ള ഒരു കണ്ണാടി ഒരാളുടെ രൂപത്തെ പ്രതിഫലിപ്പിക്കുന്നുവോ അയാൾ വിജയം വരിച്ചു. അദ്ദേഹത്തിന്റെ സ്ഥാനം കണ്ണുകളിൽ നിന്നും മറക്കപ്പെട്ടിരിക്കുകയാണ്. ആരാണ് അദ്ദേഹത്തിന്റെ സ്ഥാനം മനസ്സിലാക്കിയവർ? അവരിൽപ്പെട്ടവർ തന്നെയാണ് അദ്ദേഹത്തിന്റെ സ്ഥാനം മനസ്സിലാക്കിയവർ. ലോകത്തിന്റെ ദൃഷ്ടികൾക്ക് അദ്ദേഹത്തെ തിരിച്ചറിയാൻ കഴിയുകയില്ല. എന്തെന്നാൽ അദ്ദേഹം ഈ ലോകത്തിന് വളരെ വിദൂരസ്ഥമാണ്. ഇക്കാരണമായാലാണ് ഹുസൈൻ ഷഹീദാക്കപ്പെട്ടത്. കാരണം അദ്ദേഹം തിരിച്ചറിയപ്പെട്ടില്ല. ലോകം എപ്പോഴാണ് അതിന്റെ കാലഘട്ടത്തിലെ സൽവൃത്തനെ സ്നേഹിച്ചത്? പിന്നെ എങ്ങനെയാണ് ഹുസൈനെ സ്നേഹിക്കുക? ചുരുക്കത്തിൽ, ഇമാം ഹുസൈനെ അവമതിക്കുക എന്നത് വലിയ ദുർഭകതയും ഈമാനിക രാഹിത്യവുമായിരിക്കും. ആയതിനാൽ ആരെങ്കിലും ഇമാം ഹുസൈനെയോ മറ്റ് പരിശുദ്ധരായ ഇമാമിങ്ങളെയോ നിന്ദിക്കുകയോ ഏതെങ്കിലും പരിഹാസ ലാഞ്ചനയോടുള്ള പദങ്ങൾ തന്റെ നാവിൽ കൊണ്ടുവരികയോ ചെയ്യുകയാണെങ്കിൽ അയാൾ തന്റെ ഈമാനെ കൈയൊഴിയുകയാണ് ചെയ്യുന്നത്. ആരാണ് അവന്റെ പ്രിയങ്കരരുടെ ശത്രുക്കളായിത്തീരുന്നത്? പ്രഭാവവാനായ അള്ളാഹു അയാളുടെ ശത്രുവായിത്തീരുന്നു. അള്ളാഹു എപ്പോഴും തന്നെ നമുക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങയുടെ കുടുംബാദികളോടുമുള്ള സ്നേഹത്തിന് തൗഫീഖ് നൽകിക്കൊണ്ടിരിക്കുമാറാകട്ടെ. സദാ സ്വലാത്ത് അയച്ചുകൊണ്ടിരിക്കുവാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ പാകിസ്ഥാനിലും മറ്റ് ലോകത്തിന്റെ ഇതര ഭാഗങ്ങളിലും ദൈവനാമത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്ന പീഡനങ്ങൾ ഇല്ലാതായിത്തീരുന്നതിനായും ദുആ ചെയ്യുക. ഈ മാസത്തിൽ പ്രത്യേകിച്ച് പാകിസ്ഥാനിലും മറ്റ് രാജ്യങ്ങളിലും സുന്നി, ഷിയ, മറ്റു ഗ്രൂപ്പുകളുടെ സംഘട്ടനങ്ങൾ നടക്കാറുണ്ട്. കൊലപാതകങ്ങൾ അരങ്ങേറുന്നു. റാലികളിൽ തീവ്രവാദ അക്രമങ്ങൾ അഴിച്ചുവിടുന്നു. അല്ലാഹു അതിൽ നിന്നും സുരക്ഷിതമാക്കി വെക്കട്ടെ. ശാന്തി സമാധാനത്തോടെ ഈ മാസം എല്ലാ മുസ്ലിം രാജ്യങ്ങളിലും കടന്നുപോകുമാറാകട്ടെ. ഇമാം ഹുസൈന്റെ ഷഹാദത്തിന്റെ സംഭവം തിരിച്ചറിയുന്നവരായി ഇവർ മാറിത്തീരട്ടെ. ഇക്കാലത്തിലെ ഇമാമിനെ അംഗീകരിക്കുവാനും തിരിച്ചറിയുവാനുമുള്ള തോഫീക്ക് അവർക്ക് ലഭ്യമാകുമാറാകട്ടെ. ഇന്ന് ഞാൻ രണ്ട് ആഫ്രിക്കൻ സഹോദരന്മാരുടെയും ഒരു ബംഗാളി മഹദിയുടെയും ജനാസ ഗായിബും നമസ്കരിപ്പിക്കുന്നതായിരിക്കും. ഒന്ന് നമ്മുടെ ആഫ്രിക്കൻ സഹോദരൻ സിംബാബ്വേയിലെ മഹദി തപ്പാനി സാഹിബ്, അദ്ദേഹം നാഷണൽ സെക്രട്ടറി തബ്ലീഗ് ആയിരുന്നു. നവംബർ 15 അദ്ദേഹം വഫാത്തായിരിക്കുന്നു. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ദീർഘകാലമായി നാഷണൽ സെക്രട്ടറി തബ്ലീഗ് ആയിരുന്നു. 1990 ബയ്യത്ത് ചെയ്ത് അഹമ്മദിയത്തിൽ പ്രവേശിക്കാനുള്ള തോഫീക്ക് ലഭ്യമായി. അതിനുശേഷം സ്ഥിരമായി ജമാഅത്തി പ്രവർത്തനങ്ങൾക്കായി മുൻപന്തിയിലായിരുന്നു. മസ്ജിദ് നിർമ്മാണത്തിനും മറ്റും അദ്ദേഹം സഹായത്തിനുണ്ടായിരുന്നു. ഭാര്യയെ കൂടാതെ 5 ആൺകുട്ടികളും 2 പെൺകുട്ടികളുമാണുള്ളത്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ എല്ലാവരും വിവാഹിതരാണ്. എല്ലാ മക്കളും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അഹമ്മദികളാണ്. അദ്ദേഹത്തിന്റെ ഒരു മകൻ ഹുസൈൻ തപ്പാനി സാഹിബ് സദർ ഖുദാമുൽ അഹമ്മദിയായി സേവനമനുഷ്ഠിക്കുന്നു. ജനറൽ സെക്രട്ടറി കൂടിയാണ് സിംബാബ്വേയിലെ. മരുമകൾ സദർ ലജ്നായിമായിലായി സേവനമനുഷ്ഠിക്കുന്നു. അദ്ദേഹത്തിന് 69 വയസ്സായിരുന്നു. അദ്ദേഹത്തിന്റെ പദവികൾ അള്ളാഹു ഉയർത്തുമാറാകട്ടെ. രണ്ടാമത്തെ ജനാസ അൽഹാജ് അബൂബക്കർ സാഹിബിന്റേതാണ്. ഇദ്ദേഹം ഗാംബിയയിലെ ആരോഗ്യമന്ത്രിയായിരുന്നു. ഡോക്ടർ അൽഹാജ് അബൂബക്കർ സാഹിബ് ഡിസംബർ 2 തീയതി അദ്ദേഹം വഫാത്തായി. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. 1940 ഗാംബിയയിൽ ജനിച്ചു. 73 മോസ്കോയിൽ നിന്നും മെഡിസിനിൽ ഡിഗ്രി കരസ്ഥമാക്കി. രാജ്യത്ത് വിവിധ ഹോസ്പിറ്റലുകളിൽ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരുന്നു. മുതൽ 2004 വരെ നുസ്രത്ത് ജഹാ സ്കീമിന്റെ കീഴിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ ഡോക്ടർ എന്ന നിലയിൽ സേവനമനുഷ്ഠിച്ചു. ആ സമയത്ത് അദ്ദേഹം അഹമ്മദിയായിരുന്നില്ല. 2004 ബയ്യത്തിനുള്ള തോഫീക്ക് ലഭിച്ചത്. വളരെ കൂറും ആത്മാർത്ഥതയുമുള്ള അഹമ്മദിയായിരുന്നു. ബയ്യത്തിന് ശേഷം ഉടനെ തന്നെ ചന്ത വ്യവസ്ഥിതിയിൽ അംഗമായി. സ്ഥിരമായി വലിയ വലിയ തുകകൾ ദൈവമാർഗത്തിൽ ചെലവഴിച്ചു. ക്ലിനിക്ക് മുഖേന ധാരാളം സ്ത്രീകളെയും കുട്ടികളെയും സൌജന്യമായി ചികിത്സിച്ചു പോന്നു. വളരെ ആക്റ്റീവായ ദായിലല്ലായിരുന്നു. അൻസാറുള്ള സയീം എന്ന നിലക്കും സേവനത്തിനുള്ള ഭാഗ്യം ലഭിച്ചു. തഹജ്ജ് നമസ്കാരത്തിലും ഖുർആൻ പാരായണത്തിലും സ്ഥായിയായ അവസ്ഥയായിരുന്നു. അഹമ്മദിയായതിനു ശേഷം തന്നിൽ വലിയ ആത്മീയ പരിവർത്തനം മൂജിസ എന്ന നിലയിൽ തന്നെ സംജാതമായതായി വളരെ തുറന്ന നിലയിൽ ഏറ്റുപറയുമായിരുന്നു. ഖിലാഫത്ത് വ്യവസ്ഥിതിയുമായി ആഴത്തിലുള്ളതും മാതൃകായോഗ്യവുമായ ബന്ധമായിരുന്നു നിലനിർത്തിയിരുന്നത്. വലിയ ആദരവോടുകൂടിയാണ് ഖുലഫാക്കളുടെ ചിത്രം വച്ചിരുന്നത്. രണ്ടായിരത്തി 2009 അദ്ദേഹം മിനിസ്റ്ററായി. അദ്ദേഹത്തിന്റെ വഫാത്തിൽ അനുശോചിച്ചുകൊണ്ട് പാർലമെന്റിൽ മീറ്റിംഗ് ചേർന്നു. സർക്കാർ ഉദ്യോഗസ്ഥരും സ്പീക്കറുമെല്ലാം അദ്ദേഹത്തിന്റെ സത്യസന്ധതയും സേവന തൽപരതയും സമൂഹത്തിനു വേണ്ടിയുള്ള അർപ്പണവും യഥാർത്ഥ മുസ്ലിമായിരുന്നുവെന്നെല്ലാം അനുസ്മരിക്കുകയുണ്ടായി. വൈസ് പ്രസിഡന്റ് നമ്മുടെ ഗാംബി അമീർ സാഹിബിനെ പാർലമെന്റിൽ പ്രഭാഷണത്തിനായി ക്ഷണിച്ചു. അദ്ദേഹത്തിന് 10 മിനിറ്റ് അനുവദിച്ചു എന്തെങ്കിലും പറയുവാനായി. അങ്ങനെ ജമാഅത്തിന്റെ ഏതെങ്കിലും അമീറിന് പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുവാനുള്ള ഇതൊരു പ്രഥമ അവസരം കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ വഫാത്തിൽ അദ്ദേഹത്തിന്റെ ബോഡി ഹൌസ് ഓഫ് പാർലമെന്റിൽ വെക്കുകയുണ്ടായി. അങ്ങനെ അവിടെ വൈസ് പ്രസിഡന്റ്, സ്പീക്കർ, മന്ത്രിമാരും മറ്റു പാർലമെന്റ് അംഗങ്ങളും അദ്ദേഹത്തെ അന്ത്യദർശനം നടത്തി. സർക്കാരി ആദരവോടുകൂടി പ്രോട്ടോകോളോടുകൂടി അദ്ദേഹത്തെ മറയടക്കുകയുണ്ടായി. നാഷണൽ ടെലിവിഷനിലും അദ്ദേഹത്തെക്കുറിച്ചുള്ള വാർത്ത നൽകുകയുണ്ടായി. അദ്ദേഹത്തിന്റെ കുടുംബത്തിലൊരംഗം പാർലമെന്റിലെ സ്പീച്ചിൽ തുറന്ന നിലയിൽ പ്രഖ്യാപിച്ചത് മർഹൂം ഒരു ദൈവത്തെ അംഗീകരിക്കുന്ന ഒരു യഥാർത്ഥ സത്യസന്ധനായ അഹമ്മദി മുസ്ലിമായിരുന്നു. അതുപോലെ 5 ഈമാൻ കാര്യങ്ങളിലും ദൃഢമായും വിശ്വസിച്ചിരുന്നു. അതുപോലെ നിർധനരായവരെ സഹായിച്ചിരുന്നു. ഗാംബിയയിൽ ഇടക്കിടക്ക് ജമാഅത്തിനെതിരിൽ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ പൊങ്ങി വരാറുണ്ട്. ഇദ്ദേഹം സർക്കാരിലുണ്ടായിരുന്നത് കാരണം പല പ്രയോജനങ്ങളും ഉണ്ടായിരുന്നു. അല്ലാഹു ഇദ്ദേഹത്തിന് നല്ല പകരക്കാരെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അതായത് വിശാല ബന്ധമുള്ള സൽപ്രകൃതക്കാരായ ദീനീ സേവകന്മാരെ അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. മൂന്നാമത്തെ ജനാസ ഇസ്സത്തുൻ നിസ സാഹിബ ബംഗ്ലാദേശിന്റേതാണ്. അബു അഹമ്മദ് സാഹിബിന്റെ ഭാര്യയായിരുന്നു. നമ്മുടെ മുബല്ലിഗ് സിൽസില, മുറബി സിൽസില, ബംഗ്ലാഡെസ്കിന്റെ ഇൻചാർജായ ജനാബ് ഫിറോസ് ആലം സാഹിബിന്റെ മാതാവായിരുന്നു. 17 നവംബറിന് ഏകദേശം 85 വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 975 അഹമ്മദിയത്ത് സ്വീകരിച്ചു. 5 നേരം നമസ്കാരം, തഹജ്ജു നമസ്കാരം കൃത്യമായി അനുഷ്ഠിച്ചിരുന്നു. ആരാധനാകർമ്മങ്ങളിൽ പരിശുദ്ധിക്ക് പ്രത്യേക പ്രാമുഖ്യം നൽകിയിരുന്നു. എല്ലാ നമസ്കാരത്തിനും മുമ്പായി വസ്ത്രം ചേഞ്ച് ചെയ്ത് നമസ്കരിക്കുമായിരുന്നു. ഗ്രാമത്തിൽ പൊതുവെ ആളുകൾ നിരക്ഷരാണ്. ഇവരും ഗ്രാമവാസിയായിരുന്നു. എന്നാൽ ഇവർ തന്റെ മക്കളുടെ തലീം തർബിയത്തിൽ സവിശേഷ ശ്രദ്ധ ചെലുത്തി. ദരിദ്രയായിരിക്കെ തന്നെ തന്റെ കുടുംബത്തിലെ മറ്റ് ദരിദ്രരെ പ്രത്യേകം പരിഗണിക്കുമായിരുന്നു. അത് മസീഹ് സ്വലാത്തു വസ്സലാമിനോടും ഖിലാഫത്തിനോടും പ്രത്യേക അനുരക്തി തന്നെയാണ് ഉണ്ടായിരുന്നത്. എതിരാളികൾ ജമാഅത്തിനെ എതിർത്തുകൊണ്ട് സംസാരിക്കുമ്പോൾ മറുപടി നൽകിയിരുന്നത്, എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾ ഏത് നിയമത്തിനെയാണ് നിഷേധിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. മർഹൂമ മൂസിയായിരുന്നു. 3 ആൺകുട്ടികളും 5 പെൺകുട്ടികളുമാണുള്ളത്. ഞാൻ പറഞ്ഞതുപോലെ ഫിറോസ് ആലം സാഹിബ് അവരുടെ ഒരു മകനാണ് ഇവിടെ ലണ്ടനിൽ തന്നെയാണുള്ളത്. അല്ലാഹു മർഹൂമയുടെ പദവികൾ ഓർത്തുമാറാകട്ടെ. സന്തപ്ത കുടുംബാംഗങ്ങൾക്ക് ക്ഷമ പ്രദാനം ചെയ്യുമാറാകട്ടെ.